നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഓസ്ട്രേലിയൻ റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറച്ചിരിക്കുകയാണ്. 0.25% ക്യാഷ് റേറ്റിൽ കുറവ് വരുത്തിയത്. ഇതോടെ നിലവിലെ ക്യാഷ് റേറ്റ് 3.85% പലർക്കും ആശ്വാസം പകരുന്ന ഈ തീരുമാനം ലോൺ ഉള്ളവർക്ക് എങ്ങനെയാണ് നേട്ടമാകുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പുതിയതായി ലോൺ എടുക്കാൻ പോകുന്നവർക്ക് മുന്നിലുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഈ വിഷയങ്ങളാണ് ഈ പോഡ്കാസ്റ്റിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. മെൽബണിലെ സെഞ്ചുറി ഹോം ലോൺസിൽ മോർഗേജ് ബ്രോക്കറായ സാനിത്യൻ ജോസഫ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി നിങ്ങൾക്കൊപ്പം ജോജോ ജോസഫ്. സ്വാഗതം സാനിത്യൻ ജോസഫ് SBS മലയാളത്തിലേക്ക്.
താങ്ക് യു ജോജോ.
സാനിത്യൻ, പ്രതീക്ഷിച്ചതുപോലെ അങ്ങ് കുറഞ്ഞില്ലെങ്കിലും 0.25% പ്രതീക്ഷിച്ചവർക്ക് ആശ്വാസം പകരുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. നിലവിലെ ഈ പലിശ കുറയ്ക്കല് കൊണ്ടുണ്ടാകുന്ന മാറ്റം എന്താണ് എന്നൊന്ന് ലളിതമായി വിശദീകരിക്കുമോ?
അതെ, ഇപ്പം എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ എല്ലാവരും 0.5% അല്ലെങ്കിൽ 50 basis points ആണ് കുറയുമെന്ന് വിചാരിച്ചത്. എങ്കിലും പല വൃത്തങ്ങളിൽ നിന്നും 0.25 ആയിരിക്കും എന്നുള്ള സൂചനയും ഉണ്ടായിരുന്നു. ഏതായാലും ക്യാഷ് റേറ്റ് 3.85 വന്നിട്ടുണ്ട്. അതൊരു നല്ല ആശ്വാസപരമായ നീക്കമാണ്. അതിൽ നിന്ന് നമുക്ക് പലിശ സ്വാഭാവികമായിട്ടും നമ്മുടെ മോർഗേജിന്റെ റേറ്റും കുറയും. 6% കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാള് ഇപ്പോൾ 5.75 മാറും.
ഒരു $500,000 ലോൺ എടുത്തിട്ടുള്ള ഒരാളുടെ തിരിച്ചടവിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുക? ഈ പലിശ കുറയ്ക്കുന്നതിന് മുൻപ് അയാൾ അടച്ചിരുന്ന തുക എന്താണ്? ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്താണ്? അങ്ങനെ ഒരു ഉദാഹരണത്തിലൂടെ ഒന്ന് വിശദീകരിക്കാമോ?
തീർച്ചയായിട്ടും. ഒരു 500,000 ലോൺ ആണെങ്കിൽ 6% ചില റേറ്റ് 6% താഴെയും 6% ഞാനൊരു ആവറേജ് റേറ്റ് എടുക്കുകയാണ്. 6% റേറ്റിലാണ് നമ്മൾ അടയ്ക്കുന്നതെങ്കിൽ 30 ലോണിന് ഏകദേശം ഒരു $3,000 ആയിരിക്കും ഒരു മാസം നമ്മൾ മോർഗേജ് റീപേയ്മെന്റ് ആയിട്ട് വരുന്നത്. ഈ പലിശ കുറയ്ക്കുന്നത് വഴി, അതായത് 6% നിന്ന് 5.75 വരികയാണെങ്കിൽ, എഗെയിൻ 30 അത് $2,917 ആയിരിക്കും. ഏകദേശം ഒരു $80-$83 വ്യത്യാസം ആയിരിക്കും ഒരു മാസം നമ്മുടെ അടവിൽ കുറയുന്നത്.
അതൊരു വലിയ മാറ്റമാണല്ലേ? ഇപ്പോഴത്തെ ഒരു ജീവിത ചെലവിന് ആശ്വാസം പകരുന്ന ഒരു മാറ്റമായിരിക്കും അത്.
ഒരു വലിയ മാറ്റമൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല, പക്ഷെ എങ്കിലും ഒരു തുടക്കമായിരിക്കും. പക്ഷെ അതിന്റെ മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ $83 ആണെന്ന് പറഞ്ഞാലും ഓവർ എ പീരീഡ് ഓഫ് ടൈം, നമ്മളിപ്പോ ഒരു 30 ആണല്ലോ ഒരു കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഓവർ ഓഫ് പീരീഡ് ഓഫ് ടൈം അതൊരു സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് വരും. കാരണം ഇൻട്രസ്റ്റ് റേറ്റിൽ തന്നെ ഏകദേശം നല്ലൊരു തുക വരും. ഒരു ഏകദേശം ഒരു $28,000 സേവിങ്സ് നമ്മൾ 30 കാലാവധി നോക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും.
തീർച്ചയായും ഈ റിസർവ് ബാങ്ക് ക്യാഷ് റേറ്റ് കുറച്ച് ആ ഒരു കുറവ് ബാങ്കുകൾ ഉപഭോക്താക്കളിലേക്ക് പാസ് ചെയ്തു എന്നാണ് അവരൊക്കെ അവകാശപ്പെടുന്നത്. ഈ മാറ്റം ഓട്ടോമാറ്റിക് ആയിട്ട് പ്രതിഫലിക്കുമോ, അതോ നമ്മൾ ബാങ്കുകളെ ബന്ധപ്പെടേണ്ടതുണ്ടോ ഇത് കുറയ്ക്കാനായിട്ട്?
ഏകദേശം മിക്ക ബാങ്ക്സുകൾ തന്നെ ഇതിനോടകം തന്നെ റേറ്റ് കുറച്ചു എന്ന് പറഞ്ഞുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. അത് ചിലത് ഒരാഴ്ചക്കുള്ളിൽ ഉണ്ട്, 2 ഉണ്ട്, അങ്ങനെ അറിയിപ്പുണ്ട്. വേരിയബിൾ റേറ്റിൽ നിങ്ങളുടെ മോർഗേജ് വേരിയബിൾ റേറ്റിലാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. ഫിക്സ്ഡിലോ ഉള്ള മോർഗേജസിലൊന്നും അതിൽ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ വേരിയബിൾ റേറ്റ് അത് ഓട്ടോമാറ്റിക്കലി കുറയും, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. പക്ഷെ അതിനകത്ത് ഒരു കാര്യം നമ്മൾ ആലോചിക്കാനുള്ളത്, പലപ്പോഴും റേറ്റ് കുറയുമ്പോഴത്തേക്ക് നമ്മുടെ ഡയറക്ട് ഡെബിറ്റ്, ബാങ്കിൽ നിന്ന് വെച്ചിരിക്കുന്ന ഡയറക്ട് ഡെബിറ്റ്, മോർഗേജിലേക്ക് വെച്ചിരിക്കുന്ന ഡയറക്ട് ഡെബിറ്റ്, അതിന്റെ റീപേയ്മെന്റ് ചിലപ്പം കുറയണമെന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ $83 ഒരു വ്യത്യാസമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു $500,000. ആ $83 നമ്മുടെ പ്രിൻസിപ്പളിലേക്കാണ് പോകുന്നത്, മുതലിലേക്കാണ് പോകുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ കാലക്രമേണ നമുക്കതൊരു മെച്ചമായിട്ട് വരും, നമുക്ക് ലോൺ റീപേയ്മെന്റ് ഹെഡായി വരും. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ $3,000 നിന്ന് $2,917 ആണ് റീപേയ്മെന്റ് കുറയുന്നത്. ഏകദേശം $83 വ്യത്യാസം ഒരു മാസം. നമ്മൾ ആ $3,000 തന്നെ റീപേയ്മെന്റ് നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ, സെയിം ലോൺ 500,000 6% ആക്കി 30 വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം 30 പകരം 28 കൊണ്ട് ആ ലോൺ നമുക്ക് അടച്ചു തീർക്കാൻ പറ്റും. അതാണ് അതിന്റെ ഒരു ബെനിഫിറ്റ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് നമുക്ക് പറ്റും, നമ്മുടെ ഫിനാൻഷ്യൽ സർക്കംസ്റ്റൻസസ് ഒക്കെ നോക്കി നമുക്ക് അത് ബുദ്ധിമുട്ടില്ല എങ്കിൽ, അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നെങ്കിൽ, നിങ്ങൾ റീപേയ്മെന്റ്സ് കുറയ്ക്കേണ്ട കാര്യമില്ല, റീപേയ്മെന്റ്സ് സെയിം ആക്കി തന്നെ വെക്കുക. അത് നമുക്ക് ഭാവിയിലേക്ക് മെച്ചപ്പെടും. ഇത് നമ്മളെയും നമുക്കും ഉപകാരപ്പെടും, ബാങ്കിനും നല്ലതാണ്. കാരണം അവരുടെ മോർഗേജസ് ഒക്കെ റീപേയ്മെന്റ് സേക്കഡ് ആകുന്നത് ബുക്കിൽ കാണിക്കുന്നത് അവരുടെ ഒരു ഹെൽത്തി സിറ്റുവേഷൻ നല്ലതാണ്.
ഓക്കെ, ഈ പലിശ കുറച്ചു. ഇപ്പോൾ ഈ നിലവിലെ സാഹചര്യത്തിൽ ആളുകളുടെ സർവീസബിലിറ്റിയെ ബാങ്കുകൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? മുൻപ് പലിശ കൂടും കൂടും എന്ന വാർത്തകളൊക്കെ വരുമ്പോൾ സർവീസബിലിറ്റി ഭയങ്കരമായി കുറഞ്ഞതായ വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കേൾക്കുന്നത് പലിശ ഇനിയും കുറയുമെന്നൊക്കെയാണ്. അത് പോസിറ്റീവ് ആണോ വീട് വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്?
ഏറെക്കുറെ നമ്മൾ ഈ ബാങ്ക് അസസ് ചെയ്യുന്നത് എപ്പോഴും, നമ്മളിപ്പം 6% നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിലും ബാങ്ക് അസസ് ചെയ്യുന്നത് അതിന്റെ ഒരു 3% കൂടെ ആഡ് ചെയ്തിട്ടുള്ള റേറ്റ് ആണ്. അതായത് 9% വെച്ചാണ് ബാങ്ക് അസസ്മെന്റ് നടക്കുന്നത്. അതിന്റെ കുഷ്യൻ റേറ്റ് ആണെന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പലിശ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാമല്ലോ. നമ്മൾ 6% ഇട്ട് അസസ് ചെയ്ത് കഴിഞ്ഞാൽ പലിശ കൂടിക്കഴിഞ്ഞാൽ ആ കസ്റ്റമറിന് മോർഗേജ് അടയ്ക്കാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് 6% നിന്ന് 9% വരെ ആയാലും അവർക്ക് അടയ്ക്കാൻ പറ്റണം. അതുകൊണ്ടാണ് അസസ്മെന്റ് റേറ്റ്സിൽ അത്രയും വ്യത്യാസം വരുന്നത്. അപ്പൊ 6% നിലവിൽ പലിശ ഉണ്ടെങ്കിൽ ബാങ്ക് അസസ് ചെയ്യുന്നത് 9%. അപ്പൊ അതിന് 0.25 കുറയുമ്പോഴത്തേക്ക്, അതായത് 6% നിന്ന് 5.75 ആകുമ്പോഴത്തേക്ക് ബാങ്കിന്റെ അസസ്മെന്റ് റേറ്റും കുറയും. അത് 9% നിന്ന് 8.75 വരും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു കപ്പിള് $75,000 ഭർത്താവിനും ഭാര്യയ്ക്കും $75,000 ഈച്ച് രണ്ട് കുട്ടികളുണ്ടെങ്കിൽ ഒരു 5.99 വെച്ച് അല്ലെങ്കിൽ 6% വെച്ച് അവരുടെ ബോറോയിങ് കപ്പാസിറ്റി ഇപ്പോഴത്തെ നിലവിൽ വേറെ ലയബിലിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ ഏകദേശം മേജർ ബാങ്ക്സിലൊക്കെ ഒരു 684,000 ഒക്കെയാണ് നമ്മുടെ ബോറോയിങ് കപ്പാസിറ്റി. ഈ 0.25 കുറയുമ്പോഴത്തേക്ക്, അതായത് 6% നിന്ന് 5.75 വരുമ്പോഴത്തേക്ക് അവരുടെ ബോറോയിങ് കപ്പാസിറ്റി കൂടും. പക്ഷെ കാര്യമായ ഒരു വ്യത്യാസം അവിടെ ഉണ്ടാകത്തില്ല. എങ്കിലും ആ 684,000 നിന്ന് ഒരു പക്ഷെ ഏകദേശം ഒരു 700,000 റേഞ്ചിലേക്ക് അത് മാറും. ഒരു $15,000-$16,000 വ്യത്യാസം ഈ പറഞ്ഞ എക്സാമ്പിളിൽ ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ബാങ്കുകളെ അവരുടെ ലിവിങ് എക്സ്പെൻസിന്റെ സ്റ്റാൻഡേർഡും കൂട്ടാം. ഓരോ കൺസ്യൂമർ ഇൻഡെക്സ് അനുസരിച്ച്, ഇൻഫ്ലേഷൻ അനുസരിച്ച്, നമ്മുടെ ലിവിങ് ജീവിത ചെലവുകൾ ഉയരുന്നതിനനുസരിച്ച് ബാങ്കിന്റെ മെഷർമെന്റ്സും കൂടാം. അപ്പൊ അങ്ങനെ ലിവിങ് എക്സ്പെൻസസ് കൂടുന്നതിനനുസരിച്ചാണെങ്കിൽ ഈ ബോറോയിങ് കപ്പാസിറ്റി ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതിനനുസരിച്ച് കൂടണമെന്നില്ല, അത് കുറച്ചൊക്കെ ഓഫ്സെറ്റ് ചെയ്യും. ഇപ്പോൾ വെസ്റ്റ്പാക്ക് അത് അതിന്റെ ലിവിങ് എക്സ്പെൻസസ് ഈ ആഴ്ച അത് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ മാറ്റങ്ങളും ഉണ്ടാകാം. ജോർജ് ചോദിച്ചതിന്റെ ഉത്തരം, ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോഴത്തേക്ക് ബോറോയിങ് കപ്പാസിറ്റി കൂടുമെന്ന് ചോദിച്ചാൽ കൂടും എന്നുള്ളതാണ്.
ഓക്കെ, ഞാൻ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ബാങ്കുകൾ ഈ പലിശ നിരക്ക് കുറച്ചത് ഉപഭോക്താക്കൾക്ക് പാസ് ചെയ്തു. ഈ ഉപഭോക്താക്കൾക്ക് മുൻപിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഡീലിനുള്ള മാർഗങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ബാങ്കുകളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയൊക്കെ നിലവിലെ ഒരു സാഹചര്യത്തിലുണ്ടോ?
തീർച്ചയായിട്ടും ആ നെഗോസിയേഷൻ എപ്പോഴും ഉണ്ടാവും. ഇപ്പം നിങ്ങളുടെ നമ്മുടെ ലോണ് ഒരു ബാങ്കിൽ ഇരിക്കുകയാണെങ്കിൽ ബാങ്ക് ഒരിക്കലും ഇങ്ങോട്ട് വന്ന് നമ്മൾ വിളിച്ച് പറയില്ല നമ്മൾ ഒരു ബെറ്റർ ആയിട്ടുള്ള റേറ്റ് തരാം, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ തന്നെ അതിന് ഒരു ആ ഇനിഷ്യേഷൻ എടുക്കണം. നമ്മൾ ഒന്നുകിൽ ബാങ്കിനെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ മോർഗേജ് ബ്രോക്കറിനെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ആര് വഴിയാണോ ഡീൽ ചെയ്തത് അവർ വഴി കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വൺസ് ഇൻ എ ഇയർ അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ ഇയർ അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കൽ എങ്ങനെ വേണമെങ്കിലും നമുക്കത് മാർക്കറ്റിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മളത് ഡീൽ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ കൂടി തന്നെയാണെങ്കിലും every 2 years നമ്മൾ ആ മോർഗേജ് റേറ്റ് ഒന്ന് റിവ്യൂ ചെയ്യണം. കാരണം മാർക്കറ്റിൽ എപ്പോഴും പുതിയ റേറ്റ്സുകൾ ഉണ്ടാവും. എല്ലാ റേറ്റുകളും ചിലപ്പോൾ നമുക്ക് ബാധകമല്ലായിരിക്കും, എങ്കിലും നമ്മൾ ചിലപ്പോൾ അതിലെങ്കിലും ബെറ്റർ ആയിട്ടുള്ള റേറ്റിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. എങ്കിലും 2 വർഷത്തിലൊരിക്കലെങ്കിലും നിങ്ങളുടെ മോർഗേജ് റേറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ മോർഗേജ് ഒന്ന് റിവ്യൂ ചെയ്യുന്നത് നമ്മുടെ ഇത് മോർഗേജ് ഹെൽത്തിന് തന്നെ എപ്പോഴും നല്ലതാണ്.
ഓക്കെ, ഒരു നെഗോസിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിനായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കേണ്ട എന്തെങ്കിലും പ്രത്യേക റീസണുകൾ, ബാങ്കുകൾ പരിഗണിക്കുന്ന പ്രത്യേക കാരണങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ?
സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ഇപ്പോൾ കിട്ടുന്ന റേറ്റിനെക്കാളും കുറഞ്ഞ റേറ്റ് നമ്മൾ മാർക്കറ്റിൽ കാണുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പരിസ്ഥിതിയിൽ കാണുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും മോർഗേജ് ബ്രോക്കർ നമ്മളോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ബാങ്ക് നമുക്ക് ലെറ്റർ തരുമ്പോഴോ ആണല്ലോ നമ്മൾ അതിനെക്കുറിച്ച് അറിയുന്നത്. അപ്പം ബാങ്കുകൾ ചോദിക്കും എത്രയാണ് നിങ്ങൾക്ക് ഓഫർ ചെയ്തത്. നമുക്കത് പബ്ലിക്കായിട്ട് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പറയാം ഇന്ന ബാങ്ക് ഇന്നതാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്കും അത് വേണം, അങ്ങനെ പറയാം. അല്ലെങ്കിൽ ചില ബാങ്കുകൾ റിട്ടേൺ ആയിട്ട് ഓഫർ തരും, മറ്റുള്ള ബാങ്കുകൾ അതായത് കോമ്പറ്റീറ്റേഴ്സ് റിട്ടേൺ ആയിട്ടുള്ള ഓഫർ തരും, അത് വെച്ച് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. അപ്പം അതിലും താഴ്ന്ന ഒരു റേറ്റ് നമ്മൾ എവിടെ കാണുകയാണെങ്കിലും നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ കാര്യം. ഇനി നമ്മൾ റേറ്റിൽ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ലോണിന്റെ വാല്യുവേഷൻ റേഷ്യോയും ഒക്കെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാകുന്നത്. കാരണം 80% മേലിലുള്ള ഒരു ലോൺ ആണെങ്കിൽ ബാങ്ക് സാധാരണ കൊടുക്കുന്നതിലും റേറ്റിൽ ഒരു ചെറിയ വ്യത്യാസം കൂടുതലുണ്ടാവും. 80% ഒരു റേറ്റ്, 70% അല്ലെങ്കിൽ ലോൺ ടു വാല്യുവേഷൻ റേഷ്യോ കുറവ് വരുന്നതിനനുസരിച്ച് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പം നമ്മൾ പ്ലെയിനായിട്ട് ബ്ലാങ്കായിട്ട് ഒരാളോട് ചോദിക്കുക, താങ്കളുടെ റേറ്റ് എത്രയാണ്, എനിക്ക് 5.5 ആണ്, 5.75 ആണ് കിട്ടുന്നത്, പക്ഷേ എനിക്ക് 6% ആണ് കിട്ടുന്നത്. ആ പ്രോഡക്റ്റിൽ വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ ലോൺ ടു വാല്യുവേഷൻ റേഷ്യോയിൽ വ്യത്യാസം ഉണ്ടാവും, അങ്ങനെയും സംഭവിക്കാം. പക്ഷെ ഇതൊക്കെ നമ്മൾ റിവ്യൂ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയത്തുള്ളൂ. അപ്പം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 2 വർഷത്തിലൊരിക്കലെങ്കിലും നമ്മുടെ മോർഗേജ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് റേറ്റിനാണെങ്കിലും അല്ലെങ്കിലും റിവ്യൂ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്.
ഓക്കെ സനിജൻ, ഈ ഇപ്പോഴും ഈ വിപണിയിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഇനിയും പലിശ നിരക്ക് കുറയാൻ സാധ്യതയുണ്ട് എന്നാണ്. ഇപ്പോൾ താങ്കളുടെ ഒരു വ്യക്തിപരമായ വിലയിരുത്തൽ, ഇപ്പോൾ നമ്മൾ ഫിക്സഡ് റേറ്റിലേക്ക് പോകുന്നതിൽ അർത്ഥമുണ്ടോ, ഇല്ലെങ്കിൽ അതൊരു ഒരു ബുദ്ധിപരമായ, ഇല്ലെങ്കിൽ സാമ്പത്തികപരമായി നോക്കുമ്പോൾ ഒരു ബുദ്ധിപരമായ തീരുമാനമായിരിക്കുമോ, എങ്ങനെയാണ് താങ്കൾ അതിനെ വിലയിരുത്തുന്നത്?
നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നത് എപ്പോഴും ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്ന ഒരാൾ എന്ന രീതിയിൽ നമുക്ക് എപ്പോഴും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്, നമുക്ക് നമ്മുടെ ആവശ്യം അതാണ്. പക്ഷെ ഒരു രാജ്യത്തിന്റെ സമ്പദ്ഘടന എന്ന് നോക്കുമ്പോഴത്തേക്ക് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇൻട്രസ്റ്റ് റേറ്റ് അവർ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇൻഫ്ലേഷൻ, നാണ്യപ്പെരുപ്പം, നാണ്യപ്പെരുപ്പം കൂടുകയും ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അത് സമ്പദ്ഘടന ആകെ തച്ചുപിടിക്കും. അപ്പം ഇൻഫ്ലേഷൻ കുറയുകയും ചെയ്യണം, അൺഎംപ്ലോയ്മെന്റ് അണ്ടർ കൺട്രോൾ വരണം, ഇങ്ങനെയുള്ള കുറെ കുറെ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് റേറ്റും കുറയ്ക്കാൻ ഗവൺമെന്റിനോ ബാങ്ക്സിന് പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഇക്കോണമിക്ക് ഏറ്റവും നല്ലത്. നമ്മുടെ ഇപ്പോഴത്തെ ഈ രീതി വെച്ചെടുത്ത് ഈ ഇക്കണോമിക്സിന്റെ ഫണ്ടമെന്റൽസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് പല ഫാക്ടേഴ്സും ഇപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ വേണ്ടി അനുകൂലമാണ്. എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ അണ്ടർ കൺട്രോളിലാണ്, അൺഎംപ്ലോയ്മെന്റ് വളരെ കുറവാണ്, അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് താരാനുള്ള സാധ്യതയുണ്ട്. പല ബാങ്ക്സിന്റെയും ഇക്കോണമിസ്റ്റ് ഒരു 2 ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുകൂടെയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വർഷം തന്നെ 2 ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുകൂടെയും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഇനി താഴും. അപ്പം ഫിക്സ് ഇപ്പോൾ ചെയ്യുന്നതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഫിക്സ് റേറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം ഒരു സാധ്യത എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനൊക്കത്തുള്ളൂ, സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫിക്സ് ചെയ്യുന്നത് ബെറ്റർ ആയിട്ടുള്ള റേറ്റ് ആണെങ്കിൽ, നമുക്ക് അത് അത്ര നല്ല റേറ്റ് ആണെങ്കിൽ ഫിക്സ് ചെയ്യുന്നതിനോട് കുഴപ്പമില്ല. പക്ഷേ റേറ്റ് താഴാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഫിക്സ്ഡ് റേറ്റും താഴണം. ചിലപ്പോൾ ഒരു കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെച്ചമായിട്ടുള്ള റേറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്.
പ്രിയ ശ്രോതാക്കളെ, ഇത് പൊതുവായ ചില നിർദ്ദേശങ്ങൾ മാത്രമാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ സംശയങ്ങൾക്ക് മേഖലയിലെ വിദഗ്ധരെ നേരിൽ ബന്ധപ്പെടുക. സാനിച്ചൻ, പലിശ കുറഞ്ഞിരിക്കുന്നു, ആളുകളുടെ സർവീസബിലിറ്റി കൂടിയിരിക്കുന്നു, ബോറോയിങ് കപ്പാസിറ്റി കൂടിയതുകൊണ്ട് തന്നെ ആദ്യമായിട്ടൊരു വീട് വാങ്ങാൻ പലരും ആഗ്രഹിക്കുന്നുണ്ടാകും. ഇവർ ലോണിനായി ശ്രമിക്കുമ്പോൾ, ഇല്ലെങ്കിൽ അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുകൂടി ഒന്ന് വിശദീകരിക്കുമോ?
തീർച്ചയായിട്ടും, നമ്മൾ പുതുതായിട്ട് ഒരു ലോൺ എടുക്കുന്നത് അല്ലെങ്കിൽ പ്രോപ്പർട്ടി മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്നവരെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അവരുടെ നിലവിലത്തെ ബോറോയിങ് കപ്പാസിറ്റി അസസ് ചെയ്യുകയാണ്. നമ്മൾ ബോറോയിങ് കപ്പാസിറ്റി അസസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരാൾക്ക് ഒരു $75,000 ഉണ്ട്, ഭാര്യയ്ക്ക് $75,000 ഉണ്ട്, അവരുടെ ബോറോയിങ് കപ്പാസിറ്റി ഒരു ബാങ്ക് ചോദിച്ചു, അതാണ് ബോറോയിങ് കപ്പാസിറ്റി എന്ന് നമ്മൾ വിചാരിക്കരുത്. പല ബാങ്കിനും പല തരത്തിലുള്ള ക്രൈറ്റീരിയകളുണ്ട്, പല രീതിയിലാണ് അവർ അസസ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഒരു ബാങ്കിൽ 600,000 ബോറോയിങ് കപ്പാസിറ്റി പറഞ്ഞിട്ടുള്ളതെങ്കിൽ വേറൊരു ബാങ്കിൽ ചിലപ്പോൾ അതൊരു 650 അല്ലെങ്കിൽ 700 ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ബോറോയിങ് കപ്പാസിറ്റി അസസ് ചെയ്യുക. 1-2-3 ബാങ്കിൽ നമുക്ക് അസസ് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും നമുക്ക് എത്ര വരെ പോകാനൊക്കെ. അത് വെച്ച് നമ്മൾ ബജറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് വീട് മേടിക്കുന്നവരാണെങ്കിൽ ഇപ്പം നമ്മളിത് പണ്ട് ഡിസ്കസ് ചെയ്തതാണ്, ഗവൺമെന്റിന്റെ പല സ്കീംസും ഉണ്ട്. മോർഗേജ് ഇൻഷുറൻസ് ഇല്ലാതെ നമുക്ക് വീട് മേടിക്കാൻ പറ്റുന്ന സ്കീംസ് ഉണ്ട്. അതിനൊക്കെ ഒരു ക്യാപ്പ് ഉണ്ട്. പ്രോപ്പർട്ടി ഇപ്പൊ വിക്ടോറിയയിലാണെങ്കിൽ $800,000 മേൽ താഴെയുള്ള പ്രോപ്പർട്ടിക്ക് ആണെങ്കിൽ സ്കീമിൽ വരുന്നതാണ്. അപ്പൊ മോർഗേജ് ഇൻഷുറൻസ് കൊടുക്കേണ്ട. അങ്ങനെയുള്ള പല സ്കീമുകളും പല സ്റ്റേറ്റിലും ഉണ്ട്, അതൊക്കെ നമുക്ക് അവെയിൽ ചെയ്യാം. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ബോറോയിങ് കപ്പാസിറ്റി നമ്മൾ അസസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രീ അപ്രൂവൽ എടുക്കുക. പ്രീ അപ്രൂവൽ എടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഷുവറിറ്റി കിട്ടും. ആ പ്രീ അപ്രൂവൽ കൊണ്ട് നമുക്ക് കംഫോർട്ടബിൾ ആയിട്ട് നമുക്ക് പോയി ചെയ്യാം. ഓപ്ഷന് പോകുന്നവര് ഓപ്ഷൻ ആണെങ്കിൽ ഓപ്ഷൻ എപ്പോഴും ഒരു അൺകണ്ടീഷണൽ കോൺട്രാക്ട് ആണ്. ഓപ്ഷൻ നമ്മൾ ലേലത്തിൽ പിടിക്കാന്ന് പറഞ്ഞാൽ ലേലത്തിൽ പിടിച്ചു എന്നാണ്. അതിന്റെ അകത്ത് നമുക്കൊരു ഫിനാൻസ് ക്ലോസ് ഒന്നും ആഡ് ചെയ്യാനൊക്കില്ല. അപ്പം അത് മാത്രം നിങ്ങൾ കാര്യമായിട്ട് നിങ്ങളുടെ ബോറോയിങ് കപ്പാസിറ്റി അസസ് ചെയ്ത് ഏത് പ്രോപ്പർട്ടിയാണോ അതിനെ ബേസ് ചെയ്ത് ഹോംവർക്ക് ചെയ്തതിന് മാത്രം നമ്മളത് ചെയ്യുക. മറ്റേത് ഏത് പ്രോപ്പർട്ടിക്കും നമുക്ക് ഫിനാൻസ് ക്ലോസ് വെക്കാം. അത് വെക്കുന്ന എപ്പോഴും നല്ലതാണ്. നമ്മുടെ ബോറോയിങ് കപ്പാസിറ്റി, ഇൻ കേസ് ബാങ്ക് നമുക്ക് ബോറോയിങ് കപ്പാസിറ്റിയിൽ ഇഷ്യൂ പറയുകയോ അല്ലെങ്കിൽ നമ്മുടെ ലോൺ പാസ്സാകാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡീലിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്യാം. അപ്പം ഈ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് പ്രോപ്പർട്ടി മാർക്കറ്റിൽ ഇറങ്ങുന്നവരെ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത്.
തീർച്ചയായും വളരെയധികം നന്ദി സാനിച്ചൻ ജോസഫ്. റിസർവ് ബാങ്ക് പലിശ കുറച്ചതിന് പിന്നാലെ ഈ ഹോം ലോൺ മാർക്കറ്റിലുണ്ടായ മാറ്റങ്ങളും അവിടെ നിലനിൽക്കുന്ന വിവിധ സാഹചര്യങ്ങളുമെല്ലാം വളരെ ലളിതമായി ശ്രോതാക്കളോട് ഇത്രയും നേരം വിശദീകരിച്ചതിന്. പ്രിയ ശ്രോതാക്കളെ, റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറച്ചതോടെ നിലവിലുള്ള സാഹചര്യങ്ങൾ എങ്ങനെ അനുകൂലമാക്കാമെന്നാണ് നമ്മൾ ഇതുവരെ കേട്ടത്. മെൽബണിലെ സെഞ്ചുറി ഹോം ലോൺസിൽ മോർഗേജ് ബ്രോക്കറായ സാനിത്യൻ ജോസഫാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇത് പൊതുവായ നിർദ്ദേശങ്ങൾ മാത്രമാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ സംശയങ്ങൾക്ക് മേഖലയിലെ വിദഗ്ധരെ നേരിൽ ബന്ധപ്പെടുക. കൂടുതൽ ഓസ്ട്രേലിയൻ വാർത്തകളും വിശേഷങ്ങളും മലയാളത്തിൽ അറിയുന്നതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBSന്റെ ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.